Let us pray.
Ok, prarthikya.
Our Father, we are not praying as a formality at the beginning of the meeting.
Pidave, njangal oru aacharamayittu alla njangal prarthikkunnathu.
We are expressing our dependence upon you.
Njangal ninnodulla aashrayam njangal ivide prakashippikkunnu Pidave.
We know that every good and perfect gift only comes from you.
Nehalkariyam ella teginjadum nalladumaya varam adanam anginil nanalo varunathu.
And so we look to you.
Adonde njangal nada kannu nindrek aagunu.
So many marriages are in a needy condition.
Adhe oruvada vivaha jeevanam adu valare avashyathil aayirikkunu.
So please help us to glorify you in our marriages.
Nangale kudumba jeevathile nangale vivaha jeevathile nenne mahathapaduthuvana nangale sahayichaaga.
Hear our prayer.
Nangale prarthana kelkaname.
In Jesus name.
Yesuvinte naamathil.
Amen.
Amen.
I have been thinking recently about the difference between a new covenant marriage and an old covenant marriage.
Pahelema odambadiyulladu vivaham allekil pudhine modulladu haate prachana samsarikkukayirunnu.
There were many good marriages in the Old Testament.
Pahelemathile oru vaada nalla vivaha jeevithangal undayirunnu.
See, for example,
udaharanamayitta
One Peter 3 verse 6.
One Petros 3:6.
The example of Sarah is quoted as an example for us today.
Sarah kurichu avada parnirikkunu namukku maatra yaathavallavunna oru udaharanamayitta.
Sarah obeyed Abraham, calling him Lord, and you have become her children.
ആറാമത്തെ
do what is right without being frightened by any fear.
ആറാമത്തെ വാക്യം അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്യാതൊരു ഭീഷണിയും പേടിക്കാത്ത നിങ്ങൾ അവളുടെ മക്കളായി തീരും.
And in Genesis
24
we read of an arranged marriage where Abraham the father arranged a marriage for his son Isaac.
Abraham tanna magana Isaacana oru vivaham parappaduthi kodukkunnathu nam kaanunnu.
Many of your marriages were arranged marriages.
Pala kalyanam ningal thanneyum palare kalyanam adu karyangale kramikirichaanallo nadathiyathu.
It says in the last verse of Genesis 24
അതിന്റെ
67-ാമത്തെ വാക്യം
അവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന റിബേക്ക വന്നപ്പോൾ ഇസ്ഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ ഇസ്ഹാക്കിന്റെ അമ്മ സാറ മരിച്ചുപോയി. അതുകൊണ്ട് ആ കൂടാരത്തില്
and she became his wife.
Adinesham nam kaanunnathu Rebecca avante bhariyayi theernu.
And he loved her.
Rebecca avana avale snehamaanu.
This is a good verse for arranged marriages, that you love your wife.
Kaaryangale kramikirichu nadakkunna oru vivahathinu nallaru vaakyamaanu.
And Isaac was comforted after his mother's death.
Adinesham nam kaanunnathu Isaacinte aa dukham അവിടെ തീർന്നു പോകുന്നിടത്ത് നമുക്ക് നാം
ആശ്വാസപ്പെടുന്ന
കല്യാണത്തിന് ശേഷമായിട്ട്.
But we know that all these marriages were not very happy.
നമുക്കറിയാം, എന്നാൽ ഈ കല്യാണം വിവാഹ ജീവിതം അത്ര നല്ല സന്തുഷ്ടമായിരുന്നില്ല. അബ്രഹാമിനും ഭാര്യ സാറയ്ക്കും വിയോജിപ്പുണ്ടായിരുന്നു.
He even produced a child to the housemaid in the house.
വീട്ടിലെ ദാസ് നിമിത്തമായിട്ട് ഒരു മകൻ ജനിക്കേണ്ട ഒരു സാഹചര്യം ആ വീട്ടിൽ ഉണ്ടായിരുന്നു.
And then after Sarah died, he took other wives.
സാറയുടെ മരണശേഷം മറ്റ് സ്ത്രീകളെ ഭാര്യയായിട്ട് അബ്രഹാം എടുത്തിരുന്നു.
And we read of many Old Testament marriages like that, like David, who had 8 wives.
നമ്മുടെ പഴയനിയമത്തിലെ പല വിവാഹങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദാവീദിന് 8 ഭാര്യമാരുണ്ടായത് നാം കാണുന്നു. ദാവീദിനെ കുറിച്ച് നാം വായിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ.
The only instance we have of Moses and his wife in the Bible is of them quarreling with each other about their son. Moses and his wife.
മോശയും തന്റെ ഭാര്യ.
There's one story written about their
അവരുടെ വഴക്കിനെ കുറിച്ച് ഒരു സംഭവം അവിടെ വിവരിക്കുന്നു.
The only story written is that they quarreled with each other.
അവിടെ തിരുവെഴുത്തിൽ കാണുന്ന ആ ഒരു കാര്യമാണ് അവർ അവരുടെ മകനെ കുറിച്ച് ഒരു വഴക്ക് തിരുവെഴുത്തിൽ അവിടെ പ്രതിപാദിക്കുന്നതാണ് കാണുന്നത്.
Exodus 4, they had a quarrel with each other.
അവരെ രണ്ടുപേരും തമ്മിൽ വഴക്കിടുന്നതായിട്ട് അവരുടെ മകനെ കുറിച്ച് വഴക്കിടുന്നതായിട്ട് പുറപ്പെടുന്ന 4 നാം കാണുന്നു.
So that was not a very good marriage.
അത് ഒരു നല്ലൊരു വിവാഹ ജീവിതം കുടുംബജീവിതമായിരുന്നില്ല.
And about bringing up children.
കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ.
We don't know anything about Moses' children.
നമുക്ക് മോശയുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല.
But we know about Samuel's children.
നമുക്ക് എന്നാൽ ശമുവൽ പ്രവാചകന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ പറ്റും.
In 1 Samuel chapter 8.
1 ശമുവൽ 8-ാമത്തെ അധ്യായം.
Samuel was a judge, but he appointed his judges, his sons, 2 sons to be judges in Israel. Chapter 8.
ശമുവൽ പ്രവാചകൻ ന്യായാധിപനായിരുന്നു. അതുപോലെ തന്നെ ശമുവൽ പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി തന്റെ മക്കളെ ന്യായാധിപന്മാരാക്കിയ
സമയമായിരുന്നു.
എന്നാല് ശമുവൽ പ്രവാചകന്റെ മക്കള് ശമുവൽ പ്രവാചകൻ നടന്ന വഴി
കുടുംബ
അവര് കൈക്കൂലി വാങ്ങിയിട്ട് ന്യായം മറിച്ചു വന്നിരുന്നു എന്ന് കാണുന്നു.
Samuel saying, your sons are not walking like you did.
അവിടെ ഉള്ള ആളുകള് ശമുവേൽ പ്രവാചകനോട് നിന്റെ വഴിയിൽ നിന്റെ പുത്രന്മാർ നടക്കുന്നില്ലെന്ന് പറയുന്നമാർ കാര്യങ്ങൾ തീർന്നു.
And the thing was displeasing in the sight of Samuel.
അത് ശമുവേലിന്റെ ശമുവേലിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു.
But he could not do anything about it.
ഒന്നും ശമുവേൽ പ്രവാചകനൊന്നും ചെയ്യുവാനായിട്ട് പറ്റിയിരുന്നില്ല.
And even David, concerning his own son,
ദാവീദിന് പോലും തന്റെ മകനെ കുറിച്ച്
we read in 1 Kings,
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം,
that when David was an old man, chapter 1 verse 1,
ദാവീദ് വയസ്സ് ചെന്ന വൃദ്ധനായപ്പോൾ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം,
there was a very beautiful girl who was made his nurse.
വളരെ സുന്ദരിയായ
verse 4,
അതിന്റെ സുന്ദരിയായ ഒരു യുവതിയെ ദാവീദിനെ പരിചരിക്കുവാനായിട്ട് ഒരു നേഴ്സായിട്ട് വരുന്നത് നാം കാണുന്നു.
Adonijah, verse 5.
5-ാം വാക്യം, അദോനിയാവ്,
he just exalted himself and said, I'm going to be the king.
അവനെ നെഗിച്ചുകൊണ്ട് ഞാൻ രാജാവാകുന്നു എന്ന് പറഞ്ഞു.
And he prepared chariots and 50 men to run in front of him.
അതിനുശേഷമായിട്ട് രഥങ്ങളെയും കുതിരച്ചേവരെയും തനിക്ക് മുൻപായിട്ട് ഓടുവാൻ കാര്യങ്ങളൊക്കെ ചെയ്യും.
Why did he become such a rebel against his father?
എന്തുകൊണ്ടാണ് അദോനിയാവ് തന്റെ സ്വന്തം പിതാവ് രാജാവിനെതിരെ മത്സരിയായിട്ട് മാറിയത്?
Listen to this.
ഇത് ശ്രദ്ധിച്ചാട്ടെ.
It's a great warning to fathers today.
ഇന്ന് ഉള്ള പിതാക്കന്മാർക്ക് ഒരു വലിയ മുന്നറിയിപ്പായിട്ട് കാണുന്നു.
Verse 6.
6-ാമത്തെ വാക്യം,
his father never crossed him at any time by asking him, why have you done that?
6-ാം വാക്യം, അവന്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്ത് ഒരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല.
Why?
എന്തുകൊണ്ടാണത്?
Because he was a very handsome man.
അതിന് കാരണം അവൻ വളരെ സുന്ദരനായ ഒരു മനുഷ്യനായിരുന്നു.
It's a great danger when you have a very handsome son or a very beautiful daughter.
നമുക്ക് ഒരു വലിയ അപകടം വരാൻ സാധ്യതയുള്ള നമ്മുടെ മകനോ മകളോ സൗന്ദര്യമുള്ള മോനോ മോളോ ഉണ്ടെങ്കിൽ അപകടം വരുന്നുണ്ട്.
Never cross him saying, why are you doing this?
ഒരിക്കൽ പോലും ദാവീദ് രാജാവ് തന്റെ മകൻ എന്താണ് ചെയ്യുന്നതെന്ന് അവനൊരിക്കലും ചോദിച്ചിരുന്നില്ല.
Grew up to be a rebel.
അവന് വളർന്നു വന്നത് ഒരു മത്സരിയായിട്ടാണ്.
One son raped his sister.
മറ്റൊരു മകന് അവരുടെ പെങ്ങളെ ബലാത്സംഗം ചെയ്തതായി മറ്റൊരു മകനെ കൊന്നതായി നാം കാണുന്നു. പുതു നിയമത്തില് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാര്യ ഉപേക്ഷിക്കുന്നവന് വ്യഭിചാരം ചെയ്യുന്നു എന്നാണ്.
And it says in Romans 7:1, Romans 7:2,
റോമലേഖനം 7:2 രണ്ടില്,
a married woman is bound by law to her husband as long as he is living.
അതിന്റെ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
If while her husband is living, she is joined to another man, verse 3, she will be an adulteress.
ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരണി എന്ന പേര് വരും.
Only after her husband dies, she can be married.
ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന് ആകയാൽ.
But today we find so many Christians, particularly in Western countries, divorce and get remarried.
ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് ക്രിസ്ത്യാനികളുടെ പേര് പറയുന്നവര് ഭാര്യമാരെ ഉപേക്ഷിച്ച് മറ്റു സ്ത്രീയെ കൂടെ കൊണ്ടു നടക്കുന്നു.
That is coming to India also.
അത് നമ്മുടെ ഭാരതത്തിലേക്കും അത് കടന്നു വരുന്നു.
We have never had one divorce in our CLC churches.
നമ്മുടെ
42
CLC സഭകളിൽ ഇതുവരെയും ഒരൊറ്റ വിവാഹമോചനം പോലും വന്നിട്ടില്ല.
I will never conduct a marriage of a divorced person.
ഞാൻ ജീവിത പങ്കാളി ജീവിച്ചിരിക്കുവാണെങ്കിൽ വിവാഹമോചനം കഴിഞ്ഞു വന്ന വ്യക്തിയുടെ കല്യാണം ഒരിക്കലും സ്വീകരിച്ചവർ നടത്തിക്കൊടുക്കുകയില്ല. അവര് വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുൻപ് വിവാഹമോചനത്തിൽ ഏർപ്പെട്ടവരാണെങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തി കടന്നു വന്നാൽ പോലെ രണ്ടാമതൊരു വിവാഹം സഭയിൽ നടത്തി കൊടുക്കുകയില്ല. കല്യാണം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് വീണ്ടും ജന്മവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ആദം ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല, ഒരു മനുഷ്യനായിരുന്നു. ദൈവം ആ കുടുംബജീവിതം വിവാഹം സ്ഥാപിച്ചപ്പോൾ ക്രിസ്ത്യാനിയായിട്ടല്ല, മനുഷ്യനു വേണ്ടി ആ കാര്യം ചെയ്തത്. ഒരു ഒരു മനുഷ്യൻ ഹൈന്ദവ ദേവാലയത്തിൽ കല്യാണം കഴിക്കുമ്പോൾ അംഗീകരിക്കുന്നു. ഒരു ഒരു കോടതിയിലേക്ക് പോയിട്ട് സർവീസ്റ്റാൻ ഓഫീസിൽ പോയിട്ട് ഹിന്ദു ക്രിസ്ത്യാനിയും കല്യാണം കഴിക്കുമ്പോൾ ദൈവം അതും അംഗീകരിക്കുന്നു.
സോ we find that marriage is something God has ordained for human beings.
Kalyanam ennu parayunna devam manushyarkku vendi sthapicha oru karyamaanu.
Whatever religion,
adu eedu manamaanengilum.
But when we are Christians, we have certain standards.
Ennal nam Christiyanale aarikkumbol nam pinthodrundathaaya chila nilavarangal undu.
In the Old Testament, God allowed so many things.
Pathinimathil devam oru vaadu karyangal anuvadichirunnu.
And the reason is given in Matthew chapter
19. And the reason is given in Matthew chapter 19.
The people came, the Pharisees came to Jesus and said in verse 3, is it lawful for a man to divorce
his wife?
Jesus said no. From the beginning he created the male and female.
കർത്താവ് അവരോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും പറയുന്നു.
Adam did not have an option. God did not create two women and say which one do you want.
ദൈവം രണ്ട് സ്ത്രീകളെ നിർത്തിയിട്ടല്ല ആദത്തിന് ഒരു ഒരു സാധ്യത അവിടെ കൊടുത്തത്. ഒരു സ്ത്രീയെ അവിടെ സൃഷ്ടിച്ചിട്ട് ഇതാണ് നിന്റെ ഭാര്യ എന്ന് ആദത്തിനോട് പറഞ്ഞു. അത് അതിന്
അവസാനമായിരുന്നു.
അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവര് ഭാര്യ ഭർത്താവുമായിട്ട്
മാറി. See what the Pharisees said.
എന്താണ് പരീക്ഷന്മാർ പിന്നീട് പറഞ്ഞത്?
Why did Moses command to give a certificate of divorce and send her away?
ഏഴാം വാക്യം എന്നാല് ഉപേക്ഷണപത്രം കൊടുക്കാൻ എന്തുകൊണ്ടാണ് മോശ ഞങ്ങളോട് പറഞ്ഞത്?
This is a classic example of how people misquote the word of God.
ഇതാണ് ദൈവവചനം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിന് ഒരു വ്യക്തമായ ഒരു തെളിവാണ്.
It's a great example for those who study the Bible.
ഇത് ദൈവവചനം പഠിക്കുന്നവർക്ക് നല്ലൊരു ഉദാഹരണമാണ്.
What did they say?
എന്താണ് അവർ പറഞ്ഞത്?
Moses commanded, like a command from God, if you don't like this woman, give her a certificate and put her away.
ദൈവം കൽപ്പന കൊടുത്തതുപോലെ മോശ ഞങ്ങൾക്ക് കൽപ്പന തന്നിരിക്കുന്നു, ആ സ്ത്രീയെ ഇഷ്ടമല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുവാനായിട്ട്.
ജീസസ് കറക്റ്റഡ്.
എന്നാൽ യേശു കർത്താവ് അതിനെ തിരുത്തുന്നു. മോശ എങ്ങനെ കൽപ്പന തന്നിട്ടില്ല, മോശ അതിന് അനുവാദം കൊടുക്കുകയാണ്
ചെയ്യുന്നത്.
വലിയൊരു വ്യത്യാസമുണ്ട് കൽപ്പിക്കുന്നതും അനുവദിക്കുന്നതും തമ്മിൽ. ആവർത്തന പുസ്തകം 24 അധ്യായത്തില്
അവര്
പറയുന്ന തിരുവെഴുത്തുള്ളതായിരുന്നു. ഇത് ശ്രദ്ധിച്ചു
വായിച്ചാട്ടെ.
ഒന്നാം വാക്യം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവൾ ദൂഷ്യമായ വലുതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഉപേക്ഷിച്ച പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്നും അയക്കണം.
And then after becoming another man's wife, if that husband turns against her and gives her a certificate of divorce.
രണ്ടാമത്തെ വാക്യം, അവളെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. മൂന്നാമത്തെ വാക്യം, എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്തൊരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്നും അയക്കുക, അവളെ ഭാര്യയായിട്ട് എടുത്ത് രണ്ടാമത്തെ ഭർത്താവ് മരിച്ചുപോവുകയും ചെയ്താൽ
എന്നാൽ
ആദ്യത്തെ ഭർത്താവിന് അവളെ പിന്നെയും ഭാര്യയായി
പരിഗ്രഹിച്ചിട്ടുണ്ട്.
അത് ശ്രദ്ധിച്ചു വായിച്ചാട്ട് പുറത്താക്കണം മാറ്റണം എന്നൊരു കൽപ്പന ഇവിടെ ഇല്ല. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത ശേഷം അവൾ രൂക്ഷമായത് വലിയ കണ്ടിട്ട്
And you yourself give a certificate of divorce and put her away.
അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്തവളെ വീട്ടിൽ നിന്നും അയക്കണം.
And the second husband does the same thing.
രണ്ടാമത്തെ ഭർത്താവ് അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിലോ?
The first husband must not take her back.
ആദ്യത്തെ ഭർത്താവിന് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ ഭാര്യയായിട്ട് പരിഗ്രഹിച്ചുകൂടാ.
There is no command here.
അവിടെ അങ്ങനെ ഒരു കൽപ്പന കാണുന്നില്ല.
But see, the Pharisees read it like that as a command.
പരീക്ഷന്മാർ അതെപ്രകാരമാണ് വായിച്ചോ ശ്രദ്ധിച്ചു, അവരൊരു കൽപ്പനയായിട്ടാണ് വായിച്ചത്. അതുകൊണ്ട് അവരവരുടെ ഭാര്യമാരെ
ഉപേക്ഷിക്കാൻ തുടങ്ങി.
നമ്മുടെ തന്നെ ഇഷ്ടങ്ങളുടെ സൗകര്യത്തിനായിട്ട് തിരുവെഴുത്തിനെ നമുക്ക് തെറ്റായിട്ട് എടുക്കുവാനും കൂട്ടിക്കളയാനും പറ്റും. ആ പരീക്ഷന് അവന്റെ ഭാര്യ ഉപേക്ഷിക്കുന്നു. അവൻ തിരിച്ച് ആവർത്തന പുസ്തകം 24 അധ്യായത്തിൽ പോയിട്ട് വരെ കർത്താവ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാനത് ചെയ്തിരിക്കുന്നു.
അങ്ങനെയല്ല. God, Jesus said in Matthew 19 verse 8,
എട്ടാമത്തെ വാക്യം മത്തായി 19:8
Moses permitted it. He didn't command it.
മോശ അതിന് അനുവാദമാണ് കൊടുത്തത്. മോശ കൽപ്പനയായിട്ടല്ല.
Reason why Moses permitted it.
എന്തുകൊണ്ടാണ് മോശ അങ്ങനെ അനുവദിച്ചത് കാരണം അവിടെ പറയുന്നുണ്ട്.
Very important to understand this.
അത് നന്നായിട്ട് മനസ്സിലാക്കണം.
Because of the hardness of your heart.
നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യം കഠിനത നിമിത്തമാണ്.
But now,
എന്നാൽ ഇന്ന്
covenant I say to you, divorce your wife except for immorality, you commit adultery.
നിങ്ങളെ വ്യഭിചാരമല്ലാതെ ഒരു സ്ത്രീ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളെ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
When you marry another woman.
മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്.
So, you see a clear difference Jesus was making between Old Testament and New Testament.
നോക്കുക, കർത്താവ് പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞത്, പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞത് എന്ത് വ്യത്യാസമായിരിക്കുന്നു.
So there is a difference between old covenant standards and new covenant standards in marriage and also bringing up children.
കല്യാണം കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിലും പഴയ നിയമത്തിന്റെ നിലപാട് പുതു നിയമത്തിന്റെ നിലപാട് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
You could be a prophet like Samuel and have your children all wayward. It's okay.
ആ ശമുവേൽ പ്രവാചകനെ പോലെ വളരെ ശക്തനായ ഒരു പ്രവാചകനായിരിക്കും, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങള് വൈദ്യുതി പോകുന്ന കുഞ്ഞുങ്ങളുമാകാൻ
സാധ്യതയുണ്ട്.
വലിയൊരു നേതാവായിരിക്കുമ്പോൾ തന്നെ ഭാര്യയുമായിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കി പിള്ളേരെ കുറിച്ച് പിള്ളേർ വഴിതെറ്റി പോകാൻ സാധ്യതയാണ്. പഴയ നിയമത്തില് മോശയും ശമൂഹത്തിലൊക്കെ വളരെ ഉന്നതന്മാരായ ദൈവത്തിന്റെ ആൾക്കാരായിരുന്നു.
Many wives and children wayward, he could still continue as a king.
ദാവീദ് രാജാവ് അവൻ രാജാവായിരിക്കുമ്പോൾ തന്നെ പല ഭാര്യമാരും അവന്റെ കുഞ്ഞുങ്ങളെല്ലാം വഴിതെറ്റി പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ തന്നെ അവന് രാജാവുമായിട്ടായിരുന്നു.
സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വി ഡോണ്ട് ഗോ ടു ദി ഓൾഡ് ടെസ്റ്റമെന്റ് ടു ഫൈൻഡ് കംഫർട്ട് ഫോർ ഔർ ഫെയിലിയേഴ്സ്.
നമ്മുടെ പരാജയത്തിൽ സുഖം കണ്ടെത്തുവാനായിട്ട് പഴയ നിയമത്തിന്റെ വാക്യങ്ങളെ കൂട്ടുപിടിക്കരുത്.
ഐ ഹാവ് കം അക്രോസ് ന്യൂമറസ് പാസ്റ്റേഴ്സ് ഹൂ ഫാൾ ഇൻടു അഡൾട്ടറി.
ഞാൻ ദൈവചാരത്തില് വീണ്ടും പോയ ഒരുപാട് പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഐ ഹേർഡ് ആൻഡ് മെറ്റ്.
ഞാൻ പലരെയും കുറിച്ച് കേട്ടു, ചിലരെയൊക്കെ ഞാൻ
കണ്ടിട്ടുണ്ട്.
അമേരിക്കയിലും ഇന്ത്യയിലും.
ആൻഡ് ദേ ഓൾവേസ് സേ when they come back, they 6 months they stay away and come back again as a pastor.
ആറ് മാസം അവിടെ മാറുന്നത് വീണ്ടും സഭയിലെ ശുശ്രൂഷ ഉത്തരവാദിത്തം ഏൽക്കാനുള്ള പാസ്റ്റർ തിരിച്ചു വരുമ്പോൾ അവർ പറയും.
They're born again churches.
അവര് അവര് സഭയിൽ
പോകുന്നു,
പെന്തിക്കോസ്റ്റ് സഭകളിൽ പോകുന്നു. അവര് ആ പെന്തിക്കോസ്റ്റ് സഭകള് അങ്ങനെയുള്ള നേതാക്കന്മാരെ പാസ്റ്റർമാരെ അംഗീകരിക്കുന്നു. അവര് വളരെ ശക്തമായ ദൈവവചനം പറയുന്ന ദൈവത്തിന്റെ ദാസനാണ്. ദാവീദ് വ്യഭിചാര കർമ്മത്തിൽ വ്യഭിചരിച്ചിട്ടും രാജാവായിട്ട് തുടർന്നുവല്ലോ.
And all those thousands of believers sit with their mouth open, wondering, yeah, he's a man of God, he's saying the right thing.
ആയിരക്കണക്കിന് സഭയിലെ വിശ്വാസികൾ ആ പാസ്റ്റർ പറയുന്ന ശ്രദ്ധിച്ച് കൗതുകപൂർവമായിട്ട് അതെല്ലാം കേട്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും.
I'm amazed how foolish people are.
ഞാൻ ആശ്ചര്യപ്പെടുന്നു ആളുകൾ ഇത്രയും ഭോഷന്മാരായി പോകുന്നതിന്. നിങ്ങൾക്കറിയത്തില്ലേ ദാവീദ് പഴയ നിയമത്തിലായിരുന്നു എന്ന്? ഞാൻ അതുകൊണ്ടാ പറയുന്നത് പല ആളുകൾക്കും ഇന്നും പുതിയ നിയമത്തിന്റെ ഉടമ്പടിയും പഴയ നിയമത്തിന്റെ ഉടമ്പടിയും ഉള്ള വ്യത്യാസം പലർക്കും അറിയില്ല. നമ്മൾ വായിച്ചു ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തില് ഒരുവൻ ഒരു ഭാര്യ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ഉപയോഗിച്ച വസ്ത്രം കൊടുത്ത് പറഞ്ഞുകൂടാ. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തില് കഠിനത ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം നമ്മൾ വഴക്കും കലഹവും ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കും.
That is the mark of an old covenant marriage.
അത് പഴയ നിയമത്തിന്റെ ഉടമ്പടിയിലുള്ള വിവാഹ ജീവിതത്തെയാണ് കാണിക്കുന്നത്.
Today we don't divorce because society will not accept it.
സമൂഹം അത് അംഗീകരിക്കാത്തത് കൊണ്ട് നാം ഒരു പക്ഷെങ്കില് ഉപേക്ഷിക്കുക, ഉപേക്ഷിച്ച വസ്ത്രം കൊടുക്കുകയില്ല, വിവാഹമോചനം നമ്മൾ കൊടുക്കുകയില്ല.
Because there are thousands of Hindus who don't divorce their wives.
ആയിരക്കണക്കിന് ഹൈന്ദവർ അവരുടെ ഭാര്യമാരെ ഉപേക്ഷിക്കുകയില്ലല്ലോ.
they are a testimony to the so-called born-again pastors in America who divorced their wives.
അമേരിക്കയിലുള്ള വീണ്ടും ജനനം പ്രാപിച്ച വിവാഹം ഉപേക്ഷിച്ച് നടക്കുന്ന പാസ്റ്റർമാർ റോബൽ അവരുടെ സാക്ഷ്യമായിട്ട് നിൽക്കുന്നു.
And there are people who watch these pastors on television.
ഈ പാസ്റ്റർമാരെ ടെലിവിഷനിൽ കാണുന്നവരുണ്ട്.
A lot of these pastors who preach on television, ladies and men, they are divorced people.
ഈ ടിവികളിൽ പ്രസംഗിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന ഒരുപാട് പാസ്റ്റർമാരും അവരുടെ വിവാഹ മോചനം
നടത്തി
അമേരിക്കയിലുള്ള കാര്യങ്ങൾ
പറയുന്നു.
അത് അത് പുരുഷനും
സ്ത്രീയും
അത് ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല.
That shows that they are having an old covenant standard for marriage.
അത് കാണിക്കുന്നത് അവരുടെ വിവാഹ ജീവിതം കുടുംബ ജീവിതം എന്ന് പറയുന്ന പഴയ നിയമ ഉടമ്പടിയിലുള്ള ഒരു കാര്യമാണ്.
That is not our standard.
എന്നാൽ നമ്മുടെ നിലവാരം അങ്ങനെയല്ല.
The new covenant standard is
പുതിയ നിയമത്തിന്റെ നിലവാരം പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടി നിലവാരം
എന്ന് പറയുന്നത് Ephesians chapter 5 what the Bible Holy Spirit teaches in Ephesians chapter 5
Ephesians ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതാണ് പുതിയ ഉടമ്പടിയിലുള്ള കാര്യം എന്ന് പറയുന്നത്.
What does it say?
എന്താണ് പറയുന്നത്?
How must a husband love his wife?
എങ്ങനെയാണ് ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്? അതിന്റെ 28-ാമത്തെ വാക്യത്തില്
ലൈക്ക് ഹിസ് ഓൺ ബോഡി
അതായത് സ്വന്തം ശരീരത്തെ പോലെ തന്നെയാണ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്.
Do you love yourself?
നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നവരാണോ?
It says here in this verse, if you love your wife, you're loving yourself.
നിങ്ങളെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു.
Next sentence after that.
അതിന്റെ
28.
ഭാര്യയെ സ്നേഹിക്കുന്നു തന്നെ താൻ സ്നേഹിക്കുന്നു.
One way you love yourself is by loving your wife.
നിങ്ങളെ ഭാര്യയെ സ്നേഹിക്കുന്നു നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണ്.
And it says nobody yet hated his own flesh.
അവിടെ പറയുന്നത് ആരും സ്വന്തം ശരീരത്തെ സ്വന്തം ജനത്തെ പകച്ചിട്ടില്ലല്ലോ.
That is the New Testament standard.
അത് പുതിയ നിയമത്തിന്റെ നിലവാരമാണ്.
See, like the head cares for the body.
നമ്മുടെ ശിരസ് ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെ ശുശ്രൂഷിക്കുന്നത് പോലെ അത് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിലുള്ള ആ നിലപാടാണ്.
There's a cooperation between the body and the head.
ശരീരവും ശിരസും തമ്മിൽ ഒരു നല്ല സഹകരണമുണ്ട്.
There's no conflict between
അവിടെ ഒരു വൈരുദ്ധ്യമോ ഒരു കലഹമോ കാണുന്നില്ല.
The hands don't fight to hit the head.
കരങ്ങള് ശിരസിനെ അടിക്കാറില്ല.
No, does not hit the head.
തല അടിക്കാറില്ല.
Never. The hand never hits the head.
കരം ഒരിക്കലും തല ഇങ്ങനെ അടിക്കാറില്ല.
And the head does not stick in the hand.
തല ഒരിക്കലും കരത്തില് തൊപ്പി വെക്കാറില്ല.
There is no conflict between the head and the body.
അവിടെ ശിരസും ശരീരവും തമ്മില് ഒരു വഴക്ക് അവിടെ കാണുന്നില്ല.
I'm not asking you whether your marriage is like that.
ഞാന് നിങ്ങളുടെ കുടുംബ ജീവിത വിവാഹം അങ്ങനെയാണോ എന്നല്ല ഞാൻ പറയുന്നത്.
I know it is not.
അങ്ങനെയല്ലെന്ന് എനിക്കറിയാം.
I'm asking you, do you believe it should be like that?
ഞാന് ചോദിക്കുന്ന ചോദ്യമാണ് അങ്ങനെയാണോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
Do you believe it should be like that?
അല്ല, അങ്ങനെയാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ?
And do you believe it can be like that?
അങ്ങനെ ആകുവാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
That if God has commanded something, it is possible for your marriage to be like.
ദൈവം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുവാനായിട്ട് കഴിയുമല്ലോ.
And I want to ask you, is that your aim in your marriage to be like that?
നിങ്ങളുടെ ലക്ഷ്യം വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം അങ്ങനെയായി തീരുവാൻ വേണ്ടിയാണോ?
Paul says in 1 Corinthians 9.
പൗലോസ് 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓടുന്നത് ഒരു നിശ്ചയമല്ലാത്തതോ അല്ല. ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? ഒരു ലക്ഷ്യമില്ലാതെയാണോ നിശ്ചയമില്ലാതെയാണോ നിങ്ങൾ ഓടുന്നത്?
Races, whether it's 100 meters or marathon, always there is a finishing line to which they are running.
ഓട്ടക്കളത്തില് ഗോറുമീറ്ററായാലും മാരത്തൺ ആയാലും ഒരു ലക്ഷ്യം ഉണ്ട് ഓടുന്നവർക്ക്.
I want to ask you in your marriage, what is your finishing line?
നിങ്ങളുടെ കുടുംബ ജീവിതത്തില് വിവാഹ ജീവിതത്തില് നിങ്ങളുടെ ആ ഫിനിഷിംഗ് അവസാനത്തെ ലൈൻ ഇവിടെ നിങ്ങൾ ആ അവസാനത്തെ ആ ലൈനിൽ എത്തിയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ആ ലക്ഷ്യത്തിലെ കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഓടുന്നത്. നമ്മളിവിടെ കണ്ടു, ലക്ഷ്യം കണ്ടു.
Like the head and the body.
അത് ശിരസും ശരീരവും പോലെ.
The wife must be to the husband like the body to the head.
ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട് ആയിരിക്കുന്ന ശരീരം എപ്രകാരം ശിരസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെ സഹകരിക്കുന്നു.
Husband must be to the body like the head is to the body. Husband to the wife like the head to the body.
ഭർത്താവ് എങ്ങനെയാണ് സ്ത്രീയോട് ആയിരിക്കുന്ന ശിരസ് പ്രകാരം ശരീരത്തിന്റെ അവയവങ്ങളോടായിരിക്കുന്നു അപ്രകാരം, ശരീരത്തോടായിരിക്കുന്നു അപ്രകാരം.
Have you ever thought about this verse before today?
നിങ്ങൾ ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വാക്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
Sure, you've read this in your Bible.
നിങ്ങൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം.
But that's the trouble. We read and we don't meditate on it.
നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നവർ അതിനെ കുറിച്ച്
ധ്യാനിക്കുകയില്ല.
നിങ്ങൾ എന്റെ ലക്ഷ്യം ഇതാണെന്ന് പോലും പറയാറില്ല.
The Bible says, let us press on to perfection.
ഇതിനെ നമ്മെ പഠിപ്പിക്കുന്നത് പൂർണ്ണതയിലേക്ക് പോകുവാനായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നാണ്.
Have reached that goal.
Namla aa lakshyam namal aarum thane ettittilla.
I haven't reached that goal myself.
Yana sondamaye therikka lakshyam idu ethan pattittilla.
I'll tell you one thing.
Pashcha nenoru vare parayam.
From the day I started my marriage 50 years ago.
അൻപത് വർഷങ്ങൾക്ക് മുൻപായിട്ട് എന്റെ വിവാഹ ജീവിതം തുടങ്ങിയ അത് ആരംഭത്തിന്റെ ആ വരയായിരുന്നു.
I have come a long way towards this finishing line.
ആ അവസാനിക്കുന്ന വരയുടെ അടുക്കൽ എത്തുമാറ് ഞാൻ ഒരുപാട് ദൂരം ഞാൻ വീണ്ടും പോകുന്നതിലേക്ക് എത്തുവാനാണ് ഞാൻ
പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഒരു ലക്ഷ്യമില്ലാതെ വണ്ണമല്ല ഓടുന്നത്.
I'm not here just to go and preach.
ഞാന് പ്രസംഗിക്കാൻ മാത്രമല്ല വന്നിരിക്കുന്നത്.
I have to live first.
ഞാൻ അതിൽ അപ്രകാരം ജീവിക്കണം.
I cannot live according to what is written in the Bible. I must keep my mouth shut and stop preaching.
ഞാന് ഈ തിരുവെഴുത്തിൽ പറയുന്ന പോലെ ജീവിക്കാൻ ജീവിക്കുന്നില്ലെങ്കിൽ എന്റെ വായ അടച്ച് ഞാൻ പ്രസംഗം നിർത്തും.
I am not even striving towards it.
ഞാൻ അതിലേക്ക് പരിശ്രമിക്കുന്ന പോലും ഇല്ലെങ്കിൽ.
And so I want to ask you all married people.
ഞാൻ അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന
കല്യാണം
നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം ആ ഓട്ടക്കളത്തിന്റെ ആരംഭ ആ വര മുതല്
Which direction have you been running?
നിങ്ങളെ ഏത് ദിശയിലേക്കാണ് നിങ്ങൾ ഓടുന്നത്?
I'm sorry to say some believers are running in the other direction.
ഞാന് പറയുന്നതിനോട് ക്ഷമിക്കണമേ, ചില വിശ്വാസികൾ ഇതിനു നേരെ എതിർ ദിശയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
That means they love their wife less.
എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ അന്ന് പോയി ഇവിടെ വരെ നോക്കുമ്പോൾ അന്നത്തെ അത്രയും സ്നേഹം ഇന്നില്ല. ഭാര്യ കുറച്ചാണ് സ്നേഹിക്കുന്നത്. അവര് എതിർ ദിശയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വിശ്വാസികൾ എന്ന് പറയുന്ന പലരും എന്തുകൊണ്ടാണത്?
One of the main reasons is they don't have good teachers.
ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് നല്ല ഉപദേഷ്ടാക്കന്മാരില്ല. ഒരു സ്കൂളിൽ ഒരു ക്ലാസ് എല്ലാ കുട്ടികൾക്കും കണക്കില് പൂജ്യം മാർക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് അല്ല കുട്ടികൾ മോശമല്ല അധ്യാപകരാണ് മോശമെന്ന് ഞാൻ പറയുന്നത്.
അതിന്റെ
പല കുടുംബശ്രീയിലും പല ക്രിസ്ത്യാനികളുടെ കുടുംബശ്രീയും തകരെ പോകുന്നതിന്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ അവരുടെ പാസ്റ്റേഴ്സിന്റെ പ്രശ്നമുണ്ട്.
We have seen some really good marriages developing in CFC churches.
Yana CFC sabhagalila nalla onnandramayitta kudumbajeevam valarnu varunnu njan kandathundu.
Not perfect.
Adu purudhavunnavaralla.
But pressing on to perfection.
Pashe aa purudhavile kaayunnavar.
Even young couples.
Even cherappukkaraya dambathikal.
Reason is we teach them God's standard.
നമ്മൾ അതിന് കാരണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നിലവാരം നമ്മൾ അവരെ പഠിപ്പിക്കുന്നതുകൊണ്ട്.
സോ
We don't say we'd be happy with old covenant standard of
marriage. Let
me show you some new covenant verses.
Philippians
chapter
2.
It says here in verse 14, do all things without grumbling or disputing. So there's a lot of grumbling and disputing in Christian homes. Arguing and fighting.
വാദിക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരും
quarreling with each other as husband,
പരസ്പരം വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നവരെ.
My question is, are they even trying to obey this verse?
എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു വാക്യം അവർ സ്വന്തമായിട്ട് എടുക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഈ നിലവാരത്തിൽ എത്തിയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു ലക്ഷ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ലക്ഷ്യം എത്തുകയില്ല.
But if you aim for it, you will reach it one day.
ningala or lakshyam ningalku undengila oru divasam aa lakshyasthanathu ningal ethum.
You realize that it is difficult and you go to God for help.
ningala ningalde prayasam ningal manasilakkumbole devasthanathile devathinte adukkilekku sahayathinaadu chelluvan ningalku kaniyum.
You know why many people who keep on praying to be filled with the Holy Spirit are never filled with the Holy Spirit?
നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവിൽ നിറയണമേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ പലരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നില്ല. അവര് എന്തിനാണ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ മോന് എന്നോട് പറയുകയാണ്, ഡാഡി ഒരു സ്കൂളിൽ പഠിക്കുന്ന എന്റെ മോൻ എന്നോട് പറയുകയാണ്, ഡാഡി എനിക്ക് 100 രൂപ തരണമേ.
What will I do?
ഞാൻ എന്താ ചെയ്യുന്നത്?
Why do you want it?
ഞാൻ ചോദിക്കും, എന്തിനാണ് എനിക്ക് 100 രൂപ?
If he gives me a satisfactory answer, I'll give it to him.
ഒരു തൃപ്തികരമായ മറുപടി എനിക്ക് ലഭിക്കുവാണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും.
But he says, no, I just want it.
അവൻ പറയാണല്ല, എനിക്കത് വേണം, എന്റെ ഇഷ്ടം എനിക്കത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കൊടുക്കുകയും അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ കടന്നു
വരുമ്പോൾ
കർത്താവിന്റെ ആത്മാവിന്റെ നിറവിനായിട്ട് നിങ്ങൾ
പ്രാർത്ഥിക്കുമ്പോൾ
ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ദൈവാത്മാവിന്റെ നിറവ് നിങ്ങളുടെ ജീവിതങ്ങളിൽ വേണ്ടത്? ഞാൻ കേട്ടു, പലരും പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് എനിക്കും വേണം. എന്റെ മോൻ പറഞ്ഞതുപോലെ പല പിതാക്കന്മാരും അവരുടെ മക്കൾക്ക് 100 രൂപ കാശ് കൊടുക്കുന്നതിൽ എനിക്കും വേണം.
No, I am not like those fathers.
ഞാൻ അങ്ങനെയുള്ള അപ്പന്മാരെ പോലെയല്ല.
Even you as a father, you will ask your little child, why do you want that money?
നിങ്ങൾ അപ്പനാണെങ്കിൽ നിങ്ങളുടെ മോനോട് ചോദിക്കണം, മോനെ എന്തിനാണ് നിനക്ക് ആ പൈസ?
So the Lord asks you, why you want to be filled with the Holy Spirit?
ദൈവം ചോദിക്കുന്നത്, കർത്താവ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് പാറ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നത്?
You are asking for the greatest gift that heaven can give.
നിങ്ങൾ ചോദിക്കുന്ന സ്വർഗത്തിന് ഏറ്റവും വലിയൊരു ദാനമാണ് തരുവാൻ.
Lord, give me 10 crores of rupees.
കർത്താവെ, എനിക്കൊരു 10 കോടി രൂപ തരണോ എന്ന് പറഞ്ഞു. ഞങ്ങള് പരിശുദ്ധാത്മാ നിറവിനാണോ? ദൈവത്തിന് ഈ ഒരു ചോദ്യം ചോദിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. എന്തുകൊണ്ടാണ് എന്നൊരു
കാര്യം,
നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ മുതലാളിയോട് നിങ്ങൾ പറയുകയാണ്, സാറ് എനിക്ക് 1 ലക്ഷം രൂപ വേണമെന്ന് നിങ്ങൾ ചോദിച്ചു
കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ഉടമസ്ഥൻ ചോദിക്കുന്നത് എന്തിനാണ് 1 ലക്ഷം രൂപ. നമ്മൾ തിരിച്ചറിയുന്നില്ല, ദൈവസ്ഥാനത്തിൽ നമ്മൾ കടന്നു പോയിട്ട് ദൈവാത്മാവിന്റെ നിറവിൽ ചോദിക്കുമ്പോൾ ദൈവത്തെ ഈ ഒരു കാര്യം നമ്മളോട് ചോദിക്കാനുണ്ട്, എന്തിനാണ് എന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ ഉത്തരം
കൊടുക്കുകയാണെങ്കിൽ,
കർത്താവേ, എന്റെ ജീവിതത്തില് പിറകുറുപ്പും വാദവും അല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്
I want to rejoice always, like it says in Philippians
4. Philippians 4:4 adhyayam 4 parayunnu, eppozhum karthavil santoshikkuva.
I want to be anxious for nothing, like it says in Philippians 4:6.
ലേഖനം നാലാമത്തെ അധ്യായം ആറാം വാക്യത്തിൽ കാണുന്നുള്ള ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതിരിക്കാനാണ്.
I want to give up all anger in my life according to Ephesians 4:31.
എഫേസ്യർ ലേഖനം നാലാമത്തെ അധ്യായം 31-ൽ ഒരിക്കലും കോപിക്കാതിരിക്കുന്നതിനു വേണ്ടി.
I want to be filled with the Holy Spirit so that I will never raise my voice against my wife 365 days of the year.
നിങ്ങളെ കരുതുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ പറയുവാണെങ്കിൽ കർത്താവ് അറിയില്ല, ആത്മാവിന്റെ നിറവ് ഞാൻ
തരുകയുള്ളൂ.
അസാധ്യമാണ്. ദൈവം നിങ്ങൾക്ക് ആ കാര്യത്തിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു.
People who are praying for the fullness of spirit are not praying that they'll have a better marriage thereby.
പല ആളുകളും പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് നല്ലൊരു കുടുംബത്തിന് നല്ലൊരു വിവാഹം വേണോ എന്ന്
പ്രാർത്ഥിക്കാതെ
എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയാണ്.
No wonder they get nothing.
അതുകൊണ്ടാണ് ഒരു അതിശയമില്ല, അവർക്കൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ 100 വർഷം അങ്ങനെ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. അടുത്ത പ്രാവശ്യം പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് കൂടി കർത്താവിനോട് പറയണം.
You say, Lord, that Pentecostal man said his body shook. I also wanted to say.
Pentecostal pastor prarthikkumbol shariram gulugunu adu enikku magana venam.
The Lord will say to you, I am not going to give it to you.
Kathavayana njan enikku adu oru kaaryam therigeyilla.
But you go to that Pentecostal church, the pastor will make you say he'll do that.
Ningal angane shariram gulugunavengil ningal povaarthulla Pentecostal sabhayil povaa ningal angane cheyyam.
So that's all you want. You want some shaking in your body.
നിങ്ങളെ സംഗീതത്തിൽ ചില കുലുക്കമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ അതിനുള്ള അർത്ഥത്തിൽ പെന്തക്കോസ്റ്റ് സഭയിൽ പോവാ.
You want to speak in tongues.
നിങ്ങൾക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് വേണ്ടിയാണോ?
You know that Muslims and Buddhists also speak in tongues.
നിങ്ങൾക്കറിയാമോ മുസ്ലിങ്ങളും ബുദ്ധമതക്കാരും മറുഭാഷയിൽ സംസാരിക്കുന്നു. Yes, അതെ.
I have heard speaking in tongues by a demon. When the demon is cast out, the person stops speaking in tongues.
Yana ketu oru pishaj oru pooda mani bhashayil samsarikkunnathu aa pooda porthu varunnu ninnu.
So these things can all deceive you.
Idakke oru vanjanayanu.
There is a real and there is a counterfeit.
Oru satyamulla yadharthamulla adodappo ingane vyajavumundu.
There is real tongues.
ശരിയായിട്ടും അനുഭാഷയുണ്ട്.
But because it is so valuable, there is a counterfeit also.
ഒരുപാട് അതിന് വിലയുണ്ട്, അതോടൊപ്പം തന്നെ വ്യാജവുമുണ്ട്.
So what I say is,
ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്,
think of your marriage and your children and say, Lord, I want to be filled with the Holy Spirit for that.
കർത്താവിനോട് പറയുക, കർത്താവ് എന്റെ കുടുംബജീവിതം എന്റെ വിവാഹ ജീവിതം എന്റെ കുഞ്ഞുങ്ങൾ ആ കാര്യത്തിലാണ് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണം.
Now, why do I say that?
ഞാൻ എന്തുകൊണ്ട് അത് പറയുന്നത്?
There is only one place in the whole New Testament where there is a command saying, be filled with the Holy Spirit.
പുതിയ നിയമത്തിൽ ഒറ്റ ഒരിടത്ത് മാത്രമേ ഉള്ളൂ ആത്മാവിൽ നിറയപ്പെടുക എന്ന് പറയുന്നത്. അതൊരു കൽപ്പനയാണ്. നിങ്ങൾ പൊതുനിയമത്തിൽ നിങ്ങൾ പരിശോധിച്ച്
നോക്കി,
ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ.
തിരുവെഴുത്തില്
പല ഭാഗങ്ങളില് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന അനുഭവങ്ങൾ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഒരിടത്ത് മാത്രമാണ് ഒരു കൽപ്പനയാണ് ആത്മാവിൽ നിറയപ്പെടുക എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾക്കുള്ള ഒരു കൽപ്പനയായിട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക. തിരുവെഴുത്തിലെ ബൈബിൾ ആഗമാന മറ്റൊരു സ്ഥലത്ത്
മാത്രം
അത് എഫീസ് ലേഖനം 5
പതിനെട്ടാം
ഞാൻ ഈ കാര്യങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
Why should you be filled with the Holy Spirit?
എന്തുകൊണ്ടാണ് ആത്മാവിൽ നിറയപ്പെടേണ്ടത്?
എഫീസ് 5:18
5:18
So that you can sing and make melody your heart to the Lord, verse 19.
അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും.
So that you can always give thanks, verse 20, for everything.
നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യാൻ പറ്റുമല്ലോ.
So that you wives, verse 22, can be subject to your husband.
അതിനുശേഷം ആ 22-ാമത്തെ വാക്യം പറഞ്ഞ ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ.
And so that the husbands, verse 25, can love their wives like Christ loved the church.
25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക.
And so that the husbands, verse 28, can love their wives like their own body.
അതുകൊണ്ട് ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു.
And chapter 6, verse 4. So that the fathers can bring up their children in the discipline and instruction of the Lord.
അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാർക്കൊരു മക്കൾ കോപിക്കാതെ കർത്താവിന്റെ ബാലിശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തിക്കൊണ്ടു വരാൻ കഴിയുമല്ലോ.
This is why it says be filled with the Holy Spirit.
ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ട ആത്മാവിൽ നിറയപ്പെടേണ്ട ആവശ്യകതയെ കുറിച്ച് തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്ന കാര്യങ്ങളോ ഭൂതത്തെ പുറത്താക്കുന്നതോ അത്ഭുതങ്ങൾ ചെയ്യുന്ന കാര്യമല്ല ഈ പറയുന്നത്. അത് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ അനുഭവിക്കുന്നത് തന്നെയാണ്.
Here it is saying be filled with the Spirit so that you can live properly in your home.
ഇവിടെ പറയുന്നത് വീട്ടിൽ നേരാമണം ജീവിക്കേണ്ടവനായിട്ട് ആത്മാവിൽ നിറയപ്പെടുക.
Have you seen that?
നിങ്ങളത് കണ്ടിട്ടുണ്ടോ?
That teaches us another thing also.
അത് മറ്റൊരു കാര്യം നമ്മൾ പഠിക്കുന്നു.
I told you.
ഞാൻ പറഞ്ഞതുപോലെ
നിങ്ങൾ
എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടേണ്ടത് എന്നൊരു ചോദ്യത്തിന് ഞാൻ ഈ കാര്യത്തിനായിട്ട്
I want to always give thanks for everything in Jesus' name.
Kathave yana ellaippolum ellathinu vendi stotram cheyvanai.
Lord, because as a wife I want to be subject to my husband like the church is to Christ.
Kathave yana enda bhartavina engriyana aa swabha kristuvine keelpidunnathu pole angare thanne keelpidirikkuvana.
Lord, I'm always rebelling, fighting, quarreling with my husband. I want to be subject to him.
Kathave yanoru vaado valpunnu undakkan aagrahikkunnilla. Enda bhartavu endano parayunnathu തീർപ്പെട്ടിരിക്കാൻ പരിശുദ്ധാത്മാ
നിറവേറ്റുക.
അങ്ങനെ പരിശുദ്ധാത്മകാരൻ ആവശ്യപ്പെടുന്നു.
കർത്താവ്
ഞാൻ എന്റെ സ്വന്തം ശരീരത്തെ പോലെ അല്ല എന്റെ ഭാര്യയെ ഞാൻ നോക്കുന്നത്. ഞാൻ എന്നാൽ ഇന്ന് മുതൽ കർത്താവ് ഞാൻ എപ്രകാരമാണ് എന്റെ സ്വന്തം ശരീരം നോക്കുന്നത് അതുപോലെ തന്നെ എന്റെ ഭാര്യ നോക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം.
I'm sorry my children are wayward. I'm not bringing them up in the discipline.
എന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ട് കർത്താവ്, അവരെ ബാലശിക്ഷയിൽ പത്യോപദേശത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ആത്മാവിന്റെ നിറവിന് എനിക്ക് വേണം കർത്താവ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാം കർത്താവ്, ഈ വാക്യങ്ങൾ ഉദ്ധരിച്ച് നിങ്ങൾക്ക് പറയാം കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ നെഹെമ്യാവിന്റെയും എസ്രായേലിന്റെയും പ്രാർത്ഥനകളെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർ തിരുവെഴുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം കർത്താവ് എന്റെ വചനം അത് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനുവേണ്ടിയാണല്ലോ ആത്മാവ് ഞാൻ നിറയപ്പെടേണ്ടത്. കർത്താവ് എന്റെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ.
You think God will say no, I won't give that.
നിങ്ങൾ കരുതുന്നത് കർത്താവ് പറയില്ല, ഞാൻ നിങ്ങൾക്ക് ആത്മാവ് തരികയില്ല. അതല്ല,
if you ask he will give.
നിങ്ങളെ ചോദിക്കുന്നുവെങ്കിൽ കർത്താവ് തരും.
If you really acknowledge your needs,
നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസമിതിയിൽ അത് സമ്മതിച്ചുകൊണ്ട് ദൈവമാക്കി കടന്നു വരുമ്പോൾ കർത്താവ് തരും.
You know, in the way Jesus lived, he is an example for us.
നിങ്ങൾക്കറിയാമോ കർത്താവിന്റെ ജീവിതം നമുക്ക് ഒരു മാതൃകയാണല്ലോ.
If you ask the average Christian, where do you want to imitate Jesus?
ഒരു ശരാശരി ക്രിസ്ത്യാനിയോട് നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് കർത്താവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ
many people will say,
ഞാൻ പറയുന്നു, പല ആളുകൾ പറയാൻ പോകുന്നത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കി ആ ഒരു കാര്യം കർത്താവിനെ പോലെ വളരെ ശക്തമായിട്ട് വിയോജനം പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഏതാണ്ട് 30 വർഷം തന്നെ വീട്ടില് കർത്താവ് അവിടെ ആയിരുന്നതിന് ശേഷമാണ് ഒടുവിന്റെ 3 വർഷക്കാലം പുറത്തു വന്നത്.
30 years he lived a godly life at home, then God sent him for 3.5 years of
തന്റെ പാപനത്തില് ദൈവത്തിന്റെ നിറപ്രകാരം ദൈവികമായിട്ട് 30 വർഷക്കാലം അവിടെ താമസിച്ചതിന് ശേഷമാണ് അവസാനമായിട്ടുള്ള 3.5 വർഷം കർത്താവ് ഈ പ്രവർത്തികൾ ചെയ്യാൻ പുറത്തു വന്നത്.
What did the Lord say after watching Jesus for 30 years at home?
കർത്താവിനെ സ്വർഗത്തിലെ പിതാവ് 30 വർഷക്കാലം ആ ഭവനത്തിൽ തന്നെ എങ്ങനെയാണ് ജീവിച്ചത് കണ്ടിട്ട് എന്താണ് പിതാവ് പറഞ്ഞത്? അതെ, അവന്റെ സ്നാനത്തില് ഇവന് എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു. ഏത് കാര്യത്തിലാണ് പ്രസ്താവിച്ചത്? എങ്ങനെയാണ്, എപ്രകാരമാണ് തന്റെ ഭവനത്തില് താൻ 30 വർഷക്കാലം താമസിച്ചത്? ആ താമസിച്ച ജീവിതത്തെ നോക്കിയിട്ടാണ് ദൈവം പറഞ്ഞത് ആ
ജീവിതത്തെ.
അതിനുശേഷമാണ് കർത്താവിനെ ആത്മാവിനാൽ നിറച്ചിട്ട് ശക്തമായിട്ട് പിന്നീട് പ്രസംഗിക്കാനായിട്ട് ഇറങ്ങിയത്. യേശു തന്റെ സ്വന്തം ഭവനത്തെ വിശ്വസ്തനായിരുന്നു.
ഇന്ന്
പല ആളുകളും അവരുടെ സ്വന്തം ഭവനങ്ങളെ വിശ്വസ്തരല്ല. അവർക്ക് കർത്താവിനെ ശുശ്രൂഷിക്കുവാനും കർത്താവിന്റെ അഭിഷേകവും അവർക്ക് വേണം. അതുകൊണ്ടാണ് പിശാച് പലരെയും വ്യാജമായ വരങ്ങൾ കൊടുത്ത് വഞ്ചിക്കുന്നത്.
Dear brothers and sisters,
സഹോദരി സഹോദരന്മാരെ,
follow Jesus.
യേശുവിനെ അനുഗമിക്കുക.
He was faithful at home for 30 years.
30 വർഷം തന്റെ സ്വന്തം ഭവനത്തിൽ കർത്താവ് വിശ്വസ്തനായിരുന്നു.
I remember when I read that once, this is my beloved son in whom I am well pleased.
ഞാൻ ഓർക്കുന്നു ആ വാക്ക് ഞാൻ വായിച്ചപ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന വാക്ക് വായിച്ചപ്പോൾ.
I said, Father in heaven, will you say about me, this is my beloved son in whom I am well pleased.
ഞാന് ഇങ്ങനെ ഓർത്തു, പിതാവേ, നിനക്ക് എന്റെ ജീവിതത്തിൽ നോക്കി അങ്ങനെ പറയുവാൻ കഴിയുമോ, എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിനോട് പറഞ്ഞ, നിന്റെ വീട്ടില് നീ ഇങ്ങനെ വിശ്വസ്തനായിരിക്കാണ്, നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളില് നീ വിശ്വസ്തനാണെങ്കിൽ എനിക്കും ഇതുവരെ നിന്നോട് പറയാണ്, പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോടൊപ്പം ജീവിക്കുന്നത്? എങ്ങനെയാണ് നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത്? ഭൂതത്തെ പുറത്താക്കിയതിന് ശേഷമല്ല പിതാവ് പറഞ്ഞത്, ഇവരുടെ പ്രിയപുത്രൻ ഇവർ പ്രസാദിച്ചിരിക്കുന്നു.
സോ മെനി പീപ്പിൾ ഗ്ലോറി ഇൻ ദ ഫാക്ട് ഐ ബിലോങ് ടു CFC.
പല ആളുകളും പുകഴുന്നത് ഞാൻ CFC യിലാണ് എന്ന് പറയുന്നതിലാണ്.
Through the years, CFC has built up a name, a godly name for itself.
വർഷങ്ങളുടെ ആ കാലഘട്ടത്തില് CFC സഭയ്ക്ക് ദൈവം ഒരു പേര് തന്നു.
There are brothers and sisters who are not living godly lives.
എന്നാൽ CFC സഭയിൽ തന്നെ സഹോദരന്മാരും സഹോദരിമാരും ദൈവികമായ വഴിയിൽ നടക്കുന്നവരല്ല.
Who are proud.
അവര് നിഗളികളായിട്ട്
impure.
അവര് അശുദ്ധമായിട്ട്
ജീവിക്കുന്നവരാണ്.
അവര് CFC സഭയിൽ ആകെ എന്ന് പറയുന്നതിൽ പുകഴുന്നവരാണ്.
Dishonor to the Lord's name.
അത് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നതാണല്ലോ.
Ask yourself whether you're following Jesus, not whether you belong to CFC.
നിങ്ങളെ നിങ്ങളുടെ ചോദ്യത്തിന് ചോദ്യം, നിങ്ങളെ കർത്താവിനെ അനുഗമിക്കുന്നവരാണോ അതോ CFC യിലായിരിക്കുന്നതാണോ?
There are people who glory. I've been in CFC so many years.
ചില ആളുകൾ പുഴുകാറുണ്ട്, ഞാൻ CFC സഭയിൽ വർഷങ്ങളായി CFC സഭയിൽ ഇരിക്കുന്നു.
Then you should be ashamed of yourself that you're living like this after so many years.
നിങ്ങൾ ഇത്രയും വർഷം നിങ്ങളെ CFC സഭയിലായിട്ടും തിരുവഴുത്തിന്റെ നിലവാരത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ലജ്ജിക്കുന്നവരായിരിക്കും.
കഴിഞ്ഞ
വർഷം സഭയിൽ വന്ന സഹോദരൻ നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ്.
So don't glory in seniority.
നിങ്ങൾ ശേഷി സഭയിലായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിൽ പോകല്ലേ.
We have a tremendous responsibility to show our home as an example.
നമ്മുടെ വീട് നമ്മുടെ ഭവനം ഒരു വലിയ മാതൃകയായിട്ട് കാണിക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്.
You know, the first book in the Bible is the book of Job.
നിങ്ങൾക്കറിയാമോ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം യോബിന്റെ പുസ്തകമായിരുന്നു.
Not Genesis.
ഉൽപ്പത്തി അല്ല.
Genesis comes first because it describes the creation of the heaven and the earth.
സൃഷ്ടിയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഉൽപ്പത്തി ആദ്യത്തിൽ ആദ്യത്തെ ആളുകൾ ബൈബിൾ കാണുന്നത്. ഈ കവിതാ സമാഹാരത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് യോബിന്റെ പുസ്തകം ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് കടന്നു വരുന്ന ആ കവിതകളുടെ കൂട്ടത്തിൽ.
മോസസ് റോട്ട് ജെനസിസ്.
മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളും മോശയാണ് എഴുതിയത്.
ജോബ് ലിവ്ഡ് 500 ഇയേഴ്സ് ബിഫോർ മോസസ്.
മോശയ്ക്ക് ഏതാണ്ട് 500 വർഷം മുമ്പാണ് യോബ് ജീവിച്ചിരുന്നത്.
And therefore we know that that is the first book of the Bible.
അതുകൊണ്ട് നമുക്കറിയാം യോബിന്റെ പുസ്തകമാണ് തിരുവെഴുത്തിലെ ആദ്യത്തെ പുസ്തകം.
സോ ഔട്ട് ഓഫ് when God wanted to write 66 books for man,
ദൈവം മനുഷ്യന് വേണ്ടി 66 പുസ്തകം എഴുതാൻ തീരുമാനിച്ചപ്പോൾ
what is the first book he wrote?
ഏതാണ് ആദ്യത്തെ പുസ്തകം എഴുതിയത് മനുഷ്യനെ?
Very interesting to read that.
അത് വായിക്കുന്ന വളരെ താല്പര്യമായിരിക്കും.
But I want to write 66 books for man to read.
മനുഷ്യന് വായിക്കാൻ വേണ്ടി ഞാൻ 66 പുസ്തകം എഴുതുന്നു.
What will be the subject of the first book?
പുസ്തകത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ വിഷയം എന്തായിരിക്കണം?
Creation of heaven and earth. No.
സ്വർഗത്തെയും ഭൂമിയുടെയും ഉൽപ്പത്തിയെ കുറിച്ചാണോ? അല്ല.
Man falling into sin? No.
മനുഷ്യൻ പാപത്തിൽ വീഴുന്നതാണോ? അല്ല.
That can wait another 500 years.
അത് 500 വർഷം അവിടെ നിൽക്കട്ടെ.
I'll write that afterwards.
അത് പിന്നീട് എഴുതിക്കൊള്ളാം. പിന്നീട് മോശ വരട്ടെ.
But right now I want to write a book about a godly man who had a godly home.
ഞാൻ ഇപ്പോൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് ദൈവികമായ ഭവനം ദൈവികമായിട്ട് നടന്നൊരു വ്യക്തിയെ കുറിച്ചാണ്. പ്രയാസമുള്ളൊരു ഭാര്യ ഉണ്ടപ്പോൾ തന്നെ ദൈവികമായ വഴിയിൽ നടന്നൊരു മനുഷ്യനെ കുറിച്ച് എഴുതാൻ
ആഗ്രഹിക്കുന്നത്.
തന്നെ വിമർശിക്കുന്ന ഒരുപാട് പ്രാസംഗികർ ഉള്ളപ്പോൾ തന്നെ ഭക്തനായ ദൈവികമായ മനുഷ്യനെ പിശാച് തന്നെ നിരുപാധികമായിട്ട് ആക്രമിച്ചപ്പോഴും ദൈവത്തിൽ തന്നെ ദൈവികമായി നടന്നവന് ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നത്?
10 children.
10 കുട്ടികള്.
And you know what he did for those 10 children?
ഈ 10 മക്കൾക്കായിട്ട് എന്താ ചെയ്തെന്നറിയാമോ?
See the book of Job.
യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം.
And by the way, Job was a very rich man.
നിങ്ങളാ ഓർക്കണം, യോബ് വളരെ ധനികനായിരുന്നു.
Those days a man's wealth was not counted in terms of gold and silver and cash.
ആ കാലങ്ങളിൽ സ്വർണ്ണവും പണവും അല്ലായിരുന്നു മനുഷ്യന്റെ ധനത്തെ വെളിപ്പെടുത്തിയിരുന്നത്.
Possessions were how many animals they had.
അവനെ ധനികന് തിരിച്ചറിയുന്നത് എത്ര മൃഗസമ്പത്തിലായിരുന്നു.
And it says in verse 3 about all that he owned and he was the richest man.
അവന്
meaning is he was the richest man.
അവന് സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് അവനെ കൈവശമാക്കി 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. അവന് 7,000 ആടും 3,000 ഒട്ടകവും 500 താളിയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനം ഉണ്ടായിരുന്നു.
അങ്ങനെ
അവൻ സകല മഹാനായിരുന്നു. ചില ആളുകൾ ചിന്തിക്കാറുണ്ടായിരുന്നു, ധനവാനാണെങ്കിൽ ആത്മീയനാകുവാൻ പറ്റുകയില്ല. നിങ്ങൾ ദരിദ്രനായ ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ആത്മീയനാവുകയുള്ളൂ എന്ന്.
തിരുവെഴുത്തിലെ
ആദ്യ പുസ്തകം ഐ പറയുന്ന കാര്യം കള്ളത്തരമാണെന്ന് പറയുന്നുണ്ട്. യോബ് ധനികനായിരുന്നു, അതോടൊപ്പം തന്നെ ആത്മീയനുമായിരുന്നു. ഈ ഭൂമിയില് നടന്ന മനുഷ്യർ ഏറ്റവും ദരിദ്രനായ യേശു കർത്താവ് എന്നാല് ഏറ്റവും ആത്മീയനുമായിരുന്നു. ഒരു നാണയത്തിൽ ആ നാണയത്തിൽ ആരുടെ തലയാണെന്ന് അറിയുന്നതിന് വേണ്ടി മറ്റൊരാളുടെ നാണയം കർത്താവ് ചോദിച്ചു
വാങ്ങുകയായിരുന്നു.
അവന്റെ സ്വന്തം പീശയില് ഒരു നാണയം ഇല്ലായിരുന്നു, തൊട്ടില്ലായിരുന്നു. അങ്ങനെയായിരുന്നു.
So what I learned from that is,
ee kaaryam nan padichathu endanu ariyamo,
just like you don't have to be white or black to be spiritual,
ningala karthu vargakkano veluthu vargakkano aayikkanomilla aathmeeyanaayi theeranam,
you don't have to be 6 feet or 5 feet to be spiritual,
ningalkku aaru adukkarano naalu adukkarano aaganomilla aathmeeyanaagano engile,
you don't have to be rich or poor to be spiritual,
ningala dhanikano daridrano aaganomilla ആത്മീയനായി തീരണം. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളുടെ മനസ്സിൽ തോന്നലുണ്ട്, ധനികരാണെങ്കിൽ അവർ ആത്മീയരല്ല, ദരിദ്രനാണെങ്കിൽ ആത്മീയരായിരിക്കും. എന്നാല് തിരുവഴുത്തിലെ ധനികരായ യോബ് പോലെ അബ്രഹാമിനെ പോലെ ഒരു ആത്മീയർ കൂടിയായിരുന്നു.
അവന്
10 മക്കളുണ്ടായിരുന്നു.
And it says here they all had their own houses.
Avarkellam avaru thanne bhavanam undayirunnu.
Job must have been some 130 years old.
Jobina edandal 130 vayasu
kaanuvaan. They all grown up and living in their own houses.
Avanga makkalakka valarnu velare avarkke avarude bhavanangalil paarkunnavaranennu.
And then on their birthdays
avarude sonna
raised in one house.
Janma dinathile avarude orumichu oru veettil koodumayirunnu.
And when they used to celebrate for a number of days their birthday.
Avare chila divasangal avare janam divasam var aagoshikumayirunnu.
So that's in the first book of the Bible you read about people celebrating birthdays.
Ningala thiruvathile aadya pusthakathil thanne janma divasam kondadana kaarathe kurichu avare kaanunnu.
Some people think that is wrong.
Chila aalukal parayunnathu birthday janma divasam aagoshikkunnu thettaanu parayunnu.
The godliest man in the world did it.
Aadhiganaya devabhaktanaya oru manushyante veettile birthday celebration
many days.
പല ദിവസങ്ങളായിരുന്നു
ജന്മം.
എന്നാൽ യോബ് എന്ന ചെയ്തെന്നറിയാമോ, ഈ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ അവരുടെ വീട്ടിലേക്ക്, യോബിന്റെ വീട്ടിലേക്ക് മക്കളെ
വിളിക്കുന്നു.
എല്ലാവരും എന്റെ വീട്ടിൽ, എല്ലാ മക്കളെ ആളയച്ച് വിളിപ്പിക്കുമായിരുന്നു. ഏഴ് പുത്രന്മാരും മൂന്ന്
പുത്രന്മാരും. അവിടെ
പറയുന്നതാണ് അവരെ അവർക്ക് വേണ്ടി ഹോമയാഗം, അതിന്റെ അഞ്ചാമത്തെ വാക്യം ഹോമയാഗങ്ങളെ
കഴിക്കുന്നു.
ഇന്നത്തെ ഭാഷയിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥം എഴുതി നിന്ന് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് യോബ് അങ്ങനെ
പ്രാർത്ഥിച്ചത്?
അവര് പണം മോഷ്ടിച്ചതുകൊണ്ടോ വ്യഭിചാരം ചെയ്തുകൊണ്ടോന്നും അല്ല. ഒരു പക്ഷേ യോബ് പറയുകയാണ്, എന്റെ പുത്രന്മാര് അവർ ഹൃദയം കൊണ്ട് പാപം ചെയ്ത്
അവരുടെ
ഹൃദയത്തിന്റെ ചിന്തകളില് ദൈവത്തിനെതിരായിട്ട് വല്ല ചിന്ത വന്നോ എന്ന് കരുതി. എന്തോ മനുഷ്യനാണത്. ആ അവരുടെ മക്കളുടെ ഹൃദയങ്ങളുടെ ചിന്തകൾ പോലും മലിനപ്പെട്ടുകൂടാ എന്ന് ഒരു
തോന്നലാണ്.
ഇങ്ങനെ യോ എല്ലായ്പ്പോഴും ചെയ്തു വന്നിരുന്നു. ഞാനിത് പഠിച്ചൊരു കാര്യം ഇതായിരുന്നു.
Here was a man who's grown up 10 children, 7 sons and 3 daughters, all respected their father.
ഇതാണ് തന്റെ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഈ മക്കളെ 10 പേർ യോബിനെ ബഹുമാനിച്ചിരുന്നു.
As soon as he told them to come, they came.
അവരെ യോബ് ആളയച്ച് വിളിപ്പിക്കുന്നോടൻ തന്നെ അനുസരണം അവർ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിരുന്നു.
You find a father like that today whose grown up sons will listen to him immediately.
നിങ്ങൾ ഇങ്ങനെയുള്ള പിതാക്കന്മാരെ കാണുന്നുണ്ടോ? വളർന്ന് വലുതായ മക്കൾ അവരെ അപ്പൻ വിളിക്കുന്നോടൻ തന്നെ ഈ മക്കളെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിശ്വാസികൾ
പോലും
അവർ പറയും, ഡാഡി എനിക്കിപ്പോൾ വരാൻ പറ്റുകയില്ല, ഞങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ട് ഞങ്ങൾക്ക് വേറെ മറ്റു പല കാര്യങ്ങളുണ്ട് ഇവിടെ.
Job brought up his children in such a way they respected him even when they left home and set up their own home.
യോബ് ഇപ്രകാരമാണ് പിള്ളേരെ വളർത്തിക്കൊണ്ടുവന്ന്. അവരെ വളർന്നു വലുതായി യോബിന്റെ വീട് വിട്ടുപോയി മറ്റു വീടുകൾ പാർക്കുമ്പോൾ യോബ് വിളിക്കുമ്പോൾ ഉടനെ തിരിച്ചു വരുന്ന ആ രീതിയാണ്.
When your children have left your home and got
married and set up their own homes, if they still respect you, then you brought them up properly.
നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട് വിട്ട് ജോലി കിട്ടി കല്യാണം കഴിച്ചു വരാൻ ഭവനങ്ങളിൽ പോയി പാർത്തു, നിങ്ങൾ അവരെ ആ സമയത്ത് വിളിക്കുമ്പോൾ അവർ വരുമ്പോൾ നിങ്ങളെ
ബഹുമാനിക്കുന്നു.
പരിശുദ്ധാത്മാവിനെ കൂടാതെ അത് ചെയ്യുവാൻ
തിരുവഴുത്തില്ലാതെ
തന്നെ
സഭം
കൂടാതെ കൂട്ടായ്മ കൂടാതെ
എന്തുകൊണ്ട്
സഭവും പരിശുദ്ധാത്മാവും കൂട്ടായ്മയുള്ള നമുക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് പറയാം.
Because Job had one quality which very few believers have today.
ഇന്ന് പല വിശ്വാസികൾക്കില്ലാത്തൊരു ഗുണമേന്മ യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
God said about him.
ദൈവം അവനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം
Twice it says.
രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട്.
A man was one who feared God and turned away from evil.
അവന് ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനാണ്.
Blameless, upright.
അവന് നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്.
And God says in verse 8.
എട്ടാമത്തെ വാക്യത്തിൽ വീണ്ടും ദൈവം പറയുന്നു.
Upright, fearing God, turning away from evil.
അവന് യോബിനെ കുറിച്ച് പറയുന്നത് നിഷ്കളങ്കന, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ.
Upright means you cannot make him bend.
നേരുള്ളവൻ എന്ന് പറയുന്നത് ഇങ്ങനെ വളയ്ക്കുവാനായിട്ട് പറ്റത്തില്ല. പിശാച് വളയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൻ നേരോട് തന്നെ നിൽക്കും.
നേരുള്ളവനായിട്ട്
എന്റെ എന്റെ ചിന്തകളിലോ എന്റെ സംഭാഷണങ്ങളിലോ എനിക്കൊരു വളവില്ല. എന്റെ സാമ്പത്തിക ഇടപാടുകളിൽ എനിക്കൊരു വളവില്ല, വളഞ്ഞ വഴിയില്ല. ഞാൻ നേരുള്ളവനാണ്. അവന്റെ ആ വീട്ടിലെ പത്ത് മക്കളും യോബിന്റെ നേരുള്ള ജീവിതം കണ്ടു വളർന്നു വന്നതാണ്. നിങ്ങൾക്കറിയാമോ, യോബിന് പ്രയാസമുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ അവനോട് പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്യുവാൻ. രണ്ടാമത്തെ അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം.
യു ലോസ്റ്റ് യുവർ പ്രോപ്പർട്ടി, യു ലോസ്റ്റ് യുവർ ചിൽഡ്രൻ, നൗ യു ലോസ്റ്റ് യുവർ ഹെൽത്ത് ഓൾസോ.
നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു, നിന്റെ ആരോഗ്യം പോയി, നിന്റെ സമ്പത്ത് പോയി, എല്ലാം പോയി.
നൗ കർസ് ഗോഡ് ആൻഡ് കമ്മിറ്റ് സൂയിസൈഡ്.
ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ മരിച്ചു കളയുക.
എന്തുവാ
മരിക്കുക എന്ന് പറയുന്നത്? പോയി ആത്മഹത്യ ചെയ്യുക. എന്താണ് യോബ മറുപടി പറഞ്ഞത്? ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരോട് യോബ പറഞ്ഞതുപോലെ സംസാരിക്കുന്ന കാരണം യോബ പഴയ ഉടമ്പടിയിൽ നിന്നൊരു വ്യക്തിയാണ്. ഇന്ന് പറയുന്നത് എന്റെ പ്രിയ ഡാർലിങ്ങെ അങ്ങനെ പറയാ, പ്രിയ ഭാര്യ അങ്ങനെ പറയരുത്.
Because we have the Holy Spirit.
നമുക്ക് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട്.
But the stand he took, we must take. The stand that he took.
എന്നാല് യോബിന്റെ നിലപാട് നമുക്കും വേണം, നമ്മുടെ നിലപാടായിരിക്കണം.
That with a difficult wife, he brought up 10 children.
പ്രയാസമുള്ള ഒരു ഭാര്യ ഉണ്ടായിട്ട് പോലും പത്ത് മക്കളെ ദൈവഭക്തി വളർത്തുന്ന യോബിന് കഴിഞ്ഞു.
Why do I say this?
എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നത്?
I remember one brother told me.
ഞാൻ ഓർക്കുന്നത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്,
brother, with the wife you have, you can live a godly life.
സഹോദര സഹോദരനെ നല്ലൊരു ഭാര്യയെ കിട്ടുകൊണ്ട് ആത്മീയമായ ദൈവത്തിന്റെ വഴി നടക്കാനായിട്ട്
പറയും.
എന്നാല്
സഹോദര
എന്റെ ഭാര്യയെ താങ്കൾ കണ്ടിട്ടില്ല, അസാധ്യമാണ്, കൂടെ കഴിയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് പോവാ, യോബിനെ കാണുക. അവിടെ ഒരു ഒഴിവ് കഴിവ് പറയില്ലേ?
Don't make an excuse if your children go astray.
നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നെങ്കിൽ അവര് ഒഴിവ് പറയില്ലേ?
Take the blame.
ആ ഉത്തരവാദിത്തം ആ കുറ്റം ഏറ്റെടുക്കുക.
I was counseling one couple the other day whose grown up children are all gone astray.
വഴിവിട്ട് പോയ മക്കളുടെ തന്നെ മാതാപിതാക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ അവർക്ക് ഉപദേശം
കൊടുക്കുകയാണ്.
അവര്
അവര്
സി എസ് സിയിലെ പ്രായമുള്ളവരായിട്ട് അവര് കടന്നു വന്നത്. അവരുടെ കുഞ്ഞുങ്ങള് വീട് വിട്ട് മറ്റു പലസ്ഥലങ്ങളിൽ പോയി. ഞങ്ങൾക്ക് പല പ്രത്യാശയ്ക്ക് ആശയ്ക്ക് വകയുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ട്, നിങ്ങൾക്ക് ആശയ്ക്ക് വകയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ആശയ്ക്ക് വകയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ അടുക്കലേക്ക് പോവുക.
and first of all say,
ആദ്യമായിട്ട്
പറയേണ്ടവർ
ഞങ്ങൾ തോറ്റുപോയി, ഞങ്ങൾ
പരാജയപ്പെട്ടുപോയി.
ഞങ്ങൾ ശരിയായ മാർഗത്തിൽ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നില്ല.
We did not live in a loving way at home as husband and wife for them to see.
ഭവനങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുമാറ സ്നേഹത്തോട് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഞങ്ങൾ അങ്ങനെ ഒരു നല്ല കുടുംബത്തിൽ ഞങ്ങൾ നയിച്ചില്ല. കർത്താവെ, ഞങ്ങൾക്കത് അറിയിച്ചില്ലായിരുന്നു, അതൊരു ഒഴിവല്ല.
അക്രൈസ്തവർ
പോലും നന്നായിട്ട് അവരുടെ ഭവനങ്ങളിൽ പാർക്കുന്നു.
അക്രൈസ്തവരുടെ
മക്കള് അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാണല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ
ചെയ്യുന്നു,
പക്ഷെ ഞങ്ങൾ ആ കാര്യത്തിൽ
തോറ്റുപോയി,
ഞങ്ങളെ പരാജയപ്പെട്ടുപോയി, ഞങ്ങളോട് ഈ കാര്യത്തിൽ ക്ഷമിക്കണമേ. ഞാൻ പറയുന്ന ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്തുകൊണ്ടാണ് കർത്താവിനോട് ക്രൂശിൽ തൂക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ കർത്താവിനോട് പ്രതീക്ഷയിൽ പോയത്? ഒറ്റ കാരണമേ ഉള്ളൂ. ഒരു പറഞ്ഞു, കർത്താവ് ഞാൻ ചെയ്തവര് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നു, എനിക്ക് എനിക്ക് ആരും പഴി ചാരുവാനില്ല, 100% തെറ്റന്റെ ഭാഗത്താണ്. കർത്താവ് പറഞ്ഞു, സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ വാ, എന്റെ കൂടെ പ്രതീക്ഷയിലേക്ക് വരാം. സ്വർഗം സ്വർഗം അങ്ങനെയുള്ളവർക്കാണ്, 100% തെറ്റ് ഏറ്റെടുക്കുന്നവർക്കാണ് സ്വർഗം ഇന്നുള്ളത്.
God, Jesus is not giving a big theological question, do you believe in sanctification, do you believe in this? No questions.
Karthava, Atalanoda, theological ayatla, Dhuvata Shastramaya, Vishadhiya Kurusho, Unnudhani Shodikinilla.
Why did the other five go to hell?
Endu kundana, Matche Kallan,
Naravitikundan. Both were equally bad.
Rendu peru, oru-hore, kuchyamullar ayatla.
He says, bring me down, I'm not so bad.
അവൻ പറഞ്ഞത്, എന്നെ താഴെ കൊണ്ടുവാ, ഞാൻ അത്ര മോശക്കാരനല്ല. എന്നെ താഴെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഞാൻ ക്രൂശിക്കപ്പെടുന്നതല്ല, എന്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ തെറ്റുകാരനല്ല. അവിടെ ഒരു വലിയ പാഠം നമുക്കുണ്ട്.
എന്നാൽ
യോബിനും അവന്റെ സ്വന്തം നീതിയില് വെളിച്ചം
കിട്ടാതിരിക്കുന്ന,
എന്നാൽ അത്ര നേരുള്ളവനായിരുന്നത് കൊണ്ട്
ഗോഡ് ലെഡ് ഹിം ഫർദർ,
ദൈവം വീണ്ടും അവനെ മുൻപോട്ട് നടത്തി. എന്തുകൊണ്ടാണ് ദൈവം പലവിധമായ ശോധനയിൽ കൂടി യോബിനെ നടത്തിക്കൊണ്ട് വന്നത്? ദൈവത്തെ അവൻ ഭയപ്പെട്ടിരുന്നു, അവൻ ദോഷം വിട്ടു മാറിയിരുന്നു, കുട്ടികളെ അവന്റെ മക്കളെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വന്നു. മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞ, എന്റെ ഭാര്യ അല്ലാതെ മറ്റൊരു കന്നിയെ എന്റെ കണ്ണുമായിട്ട് ഞാൻ നോക്കി നിയമം ചെയ്തിരിക്കുന്നു. എന്റെ ദാസന്മാരെ ദാസിമാരെ ഞാൻ ന്യായമായിട്ട് അവർ നോക്കിയത് 13th വാക്യം.
I cared for the orphans, verse 17.
17th വാക്യത്തിൽ പറയുന്നു, ഞാൻ അനാഥരെ ശ്രദ്ധിച്ചിരുന്നു.
Such an upright man.
ഒരുപാട് നല്ല കാര്യങ്ങളുള്ളവൻ. എന്നാൽ അവന് ഒരു പ്രശ്നം
ഉണ്ടായിരുന്നു,
അതായിരുന്നു ദൈവത്തിന് തകർക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്.
When God boasted about Job to Satan,
ദൈവം പിശാചിന്റെ അടുക്കൽ യോബിന് നല്ല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും ദൈവം ഒരു വ്യാജം
പറഞ്ഞില്ല.
ഒരിക്കൽ പോലും പിശാചിനോട് ദൈവം പറയുന്നില്ല, ഇത്രയും താഴ്മയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മറ്റൊരിടത്ത്? അങ്ങനെയാണെങ്കിൽ ദൈവം അത് വ്യാജം
പറവായിരുന്നു.
ദൈവത്തെ ഭയപ്പെട്ടു, ദോഷം വിട്ടു മാറി, അവന്റെ മനസാക്ഷിക്ക് ഒത്തവണ്ണം അവൻ നേരുള്ളവനായിരുന്നു, അവന് നേരുള്ളവനായിരുന്നു, മറ്റ് സ്ത്രീകളെ അവന്റെ കണ്ണുകൊണ്ട് മോഹിക്കില്ലായിരുന്നു. അവൻ ഒരിടത്ത് പറയുന്നുണ്ട്, സ്വർണത്തെ അവന്റെ ദൈവമാക്കി വെച്ചില്ലെന്ന്. എന്നാൽ അവൻ നികളിയായിരുന്നു, ദൈവത്തിൽ അവനെ
തകർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
ദൈവം അവനെ ഒരുപാട് അനുഗ്രഹിച്ചിരുന്നു. എന്താണ് നാൽപ്പതാമത്തെ അധ്യായത്തിൽ പറയുന്നത് നാലാമത്തെ വാക്യം?
I am insignificant. What shall I reply? I'll put my hand on my mouth.
ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയണ്ടു, ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു. എനിക്കൊന്നും പറയുവാനില്ല, ഞാൻ കൈകൊണ്ട് വാ പൊത്തുന്നു.
I am nothing.
ഞാൻ ഒന്നുമല്ല, ഞാൻ നിസ്സാരനാണ്.
And verse chapter 42 verse 6.
അതിന്റെ ആറാമത്തെ വാക്യം.
Chapter 42.
നാൽപ്പത്തിരണ്ടിന്റെ ആറാമത്തെ വാക്യം.
I repent and I take back everything I have said.
ഞാൻ പറഞ്ഞത് മുഴുവൻ ഞാൻ തിരിച്ചെടുക്കുന്നു. അത് മാത്രമല്ല, ഞാൻ എന്നെ തന്നെ വെറുത്ത് ഈ പൊടിയിലും ചാരത്തേക്കുന്നു.
God blessed him. Verse 10. Double.
പത്താമത്തെ വാക്യത്തില് അവന്റെ സ്തുതിക്ക് ഭേദം വരുത്തി മുൻപുണ്ടായിരുന്നു യഹോവയോ ഇരട്ടിയായിട്ട് കൊടുക്കുന്നു.
So what did he do?
എന്താണ് അവൻ ചെയ്തത്?
He acknowledged, I will not open my mouth, Lord.
അവൻ സമ്മതിച്ചു, ഞാൻ വാവത്തുന്നു, ഞാൻ ഒരിക്കലും പറയുന്നില്ല.
I am nobody.
ഞാൻ ഒന്നുമല്ല, ഞാൻ നിസ്സാരനാണ്.
I believe God was so delighted when Job was broken like that.
ദൈവം യോബിനെ അങ്ങനെ തകർത്തപ്പോൾ ഞാനത് കണ്ടു.
Verse 12, the Lord blessed his latter days more than his beginning.
പന്ത്രണ്ടാമത്തെ വാക്യത്തില് ഇങ്ങനെ യോബ് യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തുകൾ അധികം അനുഗ്രഹിച്ചു.
Some of you who may have had a lot of difficulties and trials in your married life.
നിങ്ങളുടെ നിങ്ങൾ ചിലപ്പോൾ ചിലർക്കൊക്കെ കുടുംബ ജീവിതത്തിലെ വിവാഹ ജീവിതത്തില് ഒരുപാട് പ്രയാസങ്ങളും പരിശോധനകളും കൂടി വന്നതാണ് ആയിരിക്കും.
Think of this verse, the Lord can bless your latter days, verse 12, more than your beginning.
ഈ പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ ചിന്തിച്ചാക്ക. പിൻകാലത്തെ അവന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മുൻകാലത്തെക്കാൾ അധികമായിരുന്നു. നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവെ ഞാൻ ഒരുപാട് പരാജയപ്പെട്ട തോറ്റ
വ്യക്തിയാണ്.
കർത്താവെ ഞാൻ എന്റെ വായ പൊത്തുന്നു, ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കെതിരായി. കർത്താവ് എന്റെ കരം എന്റെ വായിൽ വെച്ച് ഞാൻ അനുവദിക്കുന്നു. കർത്താവ് ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു. അതെ, ആറാമത്തെ വാക്യത്തില് അത് കാണുന്ന അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ദൈവം അത് കണ്ടപ്പോൾ യോബിനെ അനുഗ്രഹിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൽ നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നിങ്ങളെ തന്നെ ആത്മാവിൽ നിറച്ചിട്ട് നിങ്ങളുടെ ഭവനങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറസാനത്തിലുള്ള ഭവനമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുട്ടികളെല്ലാം അവരുടെ കാലഘട്ടത്തിലെ തലമുറയില് ദൈവത്തെ സാക്ഷിക്കുന്ന മക്കളായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊച്ചുകുട്ടികളാണെങ്കിൽ വളരെ വിശ്വസ്തയുള്ളവരായിരിക്കുക. അവരെ പഠിപ്പിച്ച് അവർക്ക് ആവശ്യമായ വസ്ത്രവും അവർക്ക് ആവശ്യം ഭൗതിക നന്മകൾ മാത്രം കൊടുക്കുക തന്നെ ചെയ്യേണ്ടത്. അവരെ തിരുവഴുത്ത്
പഠിപ്പിച്ചാട്ട്,
ചോദ്യങ്ങൾ ചോദിച്ചാട്ട്.
All of them left home for college when they were 18 years old.
എന്റെ മക്കൾ നാലുപേരും 18 വയസ്സായപ്പോൾ ഉപരിപഠനത്തിനായിട്ട് അവരുടെ ഭവനങ്ങൾ വിട്ടുപോയി.
And before they left, they all knew the Bible.
അവര് ആ വീട് വിടുന്നതിന് മുൻപായിട്ട് നാലു പേർക്കും തിരുവെഴുത്ത്
നന്നായിട്ട് അറിയാം.
സഭയിൽ ഞങ്ങൾ എന്തായിരുന്നു നിലപാട്, ഞങ്ങൾ എന്തുകൊണ്ട് നിന്നത് അവർ
അറിഞ്ഞിരുന്നു.
അവര് കോളേജിൽ പഠിക്കാൻ പോയപ്പോഴാണ്
എവറി വീക്ക് ഐ വുഡ് റൈറ്റ് ടു ദം.
എല്ലാ ആഴ്ചയും ഞാൻ അവർക്ക് എഴുതുമായിരുന്നു,
അവരെ
തിരുത്തുവാനും അവരെ പ്രബോധിപ്പിക്കുവാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എല്ലാ ആഴ്ചയും ഞാൻ എഴുതുമായിരുന്നു.
I didn't believe that I could change them, I believe God could change them.
ഞാൻ അവരെ മാറ്റിയെന്നല്ല, ദൈവത്തിന് അവരെ മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരന്മാരെ, നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ കടമകള് കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യണം. ഈ ലോകമെന്ന് പറഞ്ഞ ദുഷ്ടത നിറഞ്ഞതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങള് ഭവനം വിട്ട് ഉപരിപഠനത്തിനായിട്ട് പോകുമ്പോഴ് തുടർമാരുമായിട്ട് കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി ഒരുപാട്
പ്രാർത്ഥിക്കേണ്ടി.
നിങ്ങളുടെ മക്കൾ അവരും വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അതിനുവേണ്ടിയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരും ആ സമയത്ത് കർത്താവിന്റെ സാക്ഷികളായിട്ട് നിൽക്കേണ്ട കാര്യത്തിന് ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് തുടർമാരുമായിട്ട് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Only God can help them.
ദൈവത്തിന് മാത്രമേ അവരെ സഹായിക്കാൻ
കഴിയത്തുള്ളൂ.
ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Only God can change them and help them and make them godly.
നിങ്ങൾ കരുതുന്നു ദൈവത്തിന് മാത്രമേ അവരെ സഹായിച്ച് ദൈവത്തിന് മാത്രമേ അവരെ നേരെയാക്കാൻ കഴിയുന്നുവെങ്കിൽ യോബിനെ പോലെ യോബ് എപ്രകാരം തന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്രകാരം തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ
കഴിയും.
നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ സഭകളിൽ ദൈവികമായ ഭവനം കെട്ടിപ്പടുക്കേണ്ടതാണ് ദൈവത്തോടെ പ്രാർത്ഥിക്കാത്ത.
God heads before God.
ദിവസനഹീലാ തലകളെ വണക്കാം.
God's word never condemns us. It challenges us to go higher.
ദൈവം ഒരിക്കലും നമ്മളെ കുറ്റം വിധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ കുറച്ച് ഉന്നതങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ്.
If he shows you a fault, it is because he wants to correct that fault.
ദൈവം ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ ആ തെറ്റ് തിരുത്തുവാൻ വേണ്ടിയാണ്.
Not to make you feel bad and ask you why you did that wrong.
നിങ്ങൾ തെറ്റായി പോകുന്ന ചിന്തിക്കുവാൻ ദൈവം കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയല്ല.
Not to condemn you.
നിങ്ങളെ കുറ്റം വിധിക്കുവാനല്ല.
But to help you to overcome.
നിങ്ങളെ ജയമായിട്ട് ആ കാര്യത്തിൽ ജയിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയാണ്.
All of us who are honest will say we have failed so much in our married life.
സത്യസന്ധരായ എല്ലാവർക്കും ദൈവത്തോട് പറയാൻ പറ്റും, കർത്താവേ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഞങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിച്ചു.
We failed as parents.
മാതാപിതാക്കളായിട്ട് ഞങ്ങള് പരാജയപ്പെട്ടു പോയി.
Forgive us, Lord.
ഞങ്ങളോട് ക്ഷമിക്കണമേ, ക്ഷമിച്ചു തരണമേ.
Fill us with the Holy Spirit so that we can become better parents.
കർത്താവേ നല്ല മാതാപിതാക്കളായി തീരുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ ഞങ്ങൾക്ക് നൽകണമേ.
Better husband and wife.
നല്ല ഭർത്താവും നല്ല ഭാര്യയായിട്ട് തീരേണ്ടതായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക്
നൽകണമേ.
ഞങ്ങളെ വിശ്വസിക്കുന്നു, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും
ഞങ്ങളുടെ
കർത്താവേ ഇന്ന് ഈ ദിവസം പോലെ ഞങ്ങളുടെ കുടുംബം കർത്താവ് ഞങ്ങളുടെ ഭാവന ഏറ്റവും നല്ലതായിട്ട് മാറാൻ പോവുകയാണല്ലോ. കർത്താവെ മുൻപ് ഉള്ളതിലും അപ്പുറമായിട്ട് ഇന്ന് മുതൽ ഏറ്റവും നന്നായിട്ട് അധികം സ്നേഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പരസ്പരം ക്ഷമിക്കുവാൻ ഞങ്ങൾ
ആഗ്രഹിക്കുന്നു.
ഞങ്ങളുടെ മുൻകാല ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങള് അത് ഓർമ്മയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ.